2019 നവംബർ 26 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഗോവയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമയുടെ സംവിധായകൻ ആദിത്യ ധറുമായി വി എസ് രാജേഷ് നടത്തിയ അഭിമുഖം. ചോദ്യം: പൊതുതിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് ചിത്രം റിലീസ് ചെയ്തത്, ബിജെപി പ്രചാരണത്തിന് സിനിമ ഉപയോഗിച്ചുവെന്ന വിമർശനം ഉണ്ടായിരുന്നു. മറുപടി: 2019 ജനുവരി 11 ചിത്രം റിലീസ് ചെയ്തത്. 15 ആർമി ദിനമായിരുന്നു, 26 റിപ്പബ്ലിക് ദിനവും. റിലീസിംഗിന് അതിലും നല്ലൊരവസരം വേറെ ഇല്ലായിരുന്നു. പടം വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ നിർമ്മാതാക്കൾ അതിനുള്ള വഴികൾ തേടുന്നത് സ്വാഭാവികമല്ലേ. സിനിമ പ്രചാരണത്തിന് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിഷയമല്ല. ഉറിയും തുടർന്നുള്ള സംഭവങ്ങളും സത്യസന്ധമായി ആവിഷ്കരിക്കുമ്പോൾ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങളെ മറച്ചുവെക്കാൻ കഴിയുകയുമില്ല. ചോദ്യം: ഉറി സിനിമയെടുക്കാൻ തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? മറുപടി: സത്യത്തിൽ ഞാൻ എന്റെ ആദ്യ ചിത്രം പാകിസ്ഥാനി നടൻ ഫവാദ് ഖാനെയും കത്രീന കൈഫിനെയും വെച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തുകയായിരുന്നു. ഷൂട്ടിംഗ് ആരംഭിക്കുന്ന വേളയിലാണ് 2016 സെപ്റ്റംബർ 29 ഉറി ഭീകരാക്രമണം നടന്നത്. അതോടെ പാകിസ്ഥാനി താരങ്ങൾ മടങ്ങിപ്പോകണമെന്ന സാഹചര്യമുണ്ടായി. രാത് ബാക്കി എന്ന എന്റെ ചിത്രം അങ്ങനെ മുടങ്ങി. ഉറി ആക്രമണവും തുടർന്നുണ്ടായ പ്രത്യാക്രമണവും എന്നിൽ വലിയ സ്വാധീനം ചെലുത്തി. അത് നിരീക്ഷിക്കുകയും അതിനെ ആസ്പദമാക്കി ചിത്രമെടുക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ചോദ്യം: തിരക്കഥ എങ്ങനെ തയ്യാറാക്കി? മറുപടി: 6 ശരിക്കും റിസർച്ച് ചെയ്തു. ഉറി ഭീകരാക്രമണത്തിൽ മരിച്ച സൈനികരുടെ വീടുകളിൽ പോയി. സേനയിൽ നിന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരുമായും സേനയിൽ ഇപ്പോഴുള്ളവരുമായും സംസാരിച്ചു. സൈന്യത്തിൽ ചേരണമെന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നു. ആർമിയിൽ ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾ എനിക്ക് സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു. ഒരു കശ്മീരി പണ്ഡിറ്റെന്ന നിലയിൽ ഭീകരവാദത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് വളരെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഈ ചിത്രം കണ്ട ശേഷം എത്രയെത്ര സൈനിക കുടുംബങ്ങളാണ് നന്ദി പറഞ്ഞത്. മനസ്സ് നിറയ്ക്കുന്ന പ്രതികരണമായിരുന്നു. ചോദ്യം: ആർമിയുടെ പിന്തുണ ലഭിച്ചിരുന്നോ? മറുപടി: തീർച്ചയായും. നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ സമീപിച്ചാൽ അവർ എല്ലാ സഹായവും നൽകും. ചിത്രത്തിലെ അഭിനേതാക്കളെ ആർമി പരിശീലിപ്പിച്ചു, തിരക്കഥ അംഗീകരിച്ചു. ചിത്രം പൂർത്തിയായപ്പോൾ കാണിക്കുകയും അവർ സന്തോഷത്തോടെ അംഗീകാരം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആർമി ADGP വിളിച്ചിരുന്നു. ഇത്തരം പ്രമേയങ്ങളുമായി 16 തിരക്കഥകൾ അനുമതി തേടിയെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചോദ്യം: നിർമ്മാതാവിനെ കണ്ടെത്തുക എളുപ്പമായിരുന്നോ? മറുപടി: ഒരു വിമാനയാത്രയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ റോണി സ്ക്രൂവാലയ്ക്ക് തിരക്കഥ വായിക്കാൻ നൽകിയത്. അദ്ദേഹം വിമാനത്തിലിരുന്നാണ് വായിച്ചത്. ഇറങ്ങിയ ഉടൻ നമ്മൾ ഈ ചിത്രം ചെയ്യുകയാണെന്ന് പറഞ്ഞു. വിക്കി കൌശലിനെ നായകനാക്കിയപ്പോൾ പലരും വിമർശനമുന്നയിച്ചു. അയാൾ ശരിയാകില്ലെന്നായിരുന്നു വാദം. വാർ ഫിലിം വിജയിക്കില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് എനിക്ക് ലഭിച്ചപ്പോൾ വിക്കിക്ക് മികച്ച നടനുള്ള അവാർഡും ലഭിച്ചു. ചോദ്യം: വലിയ സമ്മർദ്ദമായിരുന്നോ? മറുപടി: തീർച്ചയായും. 24.8 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. എന്റെ കുടുംബാംഗങ്ങളുടെ ആസ്തി മൊത്തമെടുത്താൽ പോലും അതിന്റെ 1/4 വരില്ല. സമ്മർദ്ദം ഒരർത്ഥത്തിൽ ഞാൻ ആസ്വദിച്ചു. ഞാനൊരു സ്പോർട്സ്മാൻ കൂടിയാണ്, സമ്മർദ്ദം കുറയ്ക്കാൻ അത് സഹായിക്കും. 25 ഞങ്ങളുടെ സെറ്റിലെ ശരാശരി പ്രായം. നല്ല ടീം വർക്കായിരുന്നു. നല്ല ഉള്ളടക്കവും ടീം വർക്കുമാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്. 66 ഷൂട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തത്, 49 കൊണ്ട് തീർത്തു. ചോദ്യം: വിജയം പ്രതീക്ഷിച്ചിരുന്നോ? മറുപടി: തീർച്ചയായും. ആദ്യം പ്രമുഖ നഗരങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. 850 പ്രിന്റുമായിട്ടാണ് ഇറങ്ങിയത്. 2 കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആവശ്യമുയർന്നു. 1500 പ്രിന്റ് 3 റിലീസ് ചെയ്തു. ചോദ്യം: അടുത്തത് വാർ ഫിലിമാണോ? മറുപടി: പുൽവാമ സംഭവം ഉണ്ടായപ്പോൾ പല നിർമ്മാതാക്കളും സമീപിച്ചിരുന്നു. ഇനി എന്തായാലും ഉടനെ ആ മേഖലയിലേക്കില്ല. 2006 മുതൽ സഹസംവിധായകനായി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. ഇതിനിടയിൽ പല നിർമ്മാതാക്കളെയും കിട്ടുകയും ചെയ്തു. കാബൂൾ എക്സ്പ്രസ്, ആക്രോശ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഡയലോഗും ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ മികച്ച കണ്ടന്റിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എന്റെ ആദ്യ പ്രൊജക്ട് ഉള്ളടക്കത്തിലും അവതരണത്തിലും ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്റെ ഐഡിയ അടുപ്പമുള്ള പലരുമായും ചർച്ച ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാകണം. എന്റെ അടുത്ത ചിത്രം അശ്വത്ഥാമാവാണ്. വിക്കി കൌശൽ തന്നെ നായകൻ. സൂപ്പർ ഹീറോ ഫിലിമായിരിക്കും. തികച്ചും വ്യത്യസ്തമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ പൌരാണിക ചരിത്രത്തെക്കുറിച്ച് യുവതലമുറ മനസ്സിലാക്കണം. രാമായണവും മഹാഭാരതവുമൊക്കെ ദൂരദർശനിൽ കണ്ടുവളർന്ന തലമുറയാണ് എന്റേത്. ചോദ്യം: ഏതുതരം സിനിമയോടാണ് ഇഷ്ടം? മറുപടി: 80 വളർന്ന തലമുറ എന്ന നിലയിൽ ഷോലെയും അമിതാഭ് ബച്ചനെയും എനിക്ക് ഇഷ്ടമായിരുന്നു. അമിതാഭ് ബച്ചനെ പോലെ പോക്കറ്റിൽ കൈയിട്ട് നടക്കാൻ ഒരു ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കുട്ടിയായിരിക്കുമ്പോൾ ഡൽഹി പ്രഗതി മൈതാനത്തിനടുത്ത് ശകുന്തള എന്നൊരു തിയേറ്ററിൽ മുത്തശ്ശിക്കൊപ്പം അർദ്ധസത്യ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് കസേരയിൽ എഴുന്നേറ്റ് നിന്നാണ് ഞാനത് കണ്ടത്. വാണിജ്യ സിനിമയും കലാമേന്മയുള്ള സിനിമയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാറുകയാണ്. താരങ്ങളെ വച്ച് എന്ത് സിനിമയെടുത്താലും ഓടുന്ന കാലം കഴിഞ്ഞു. ഇന്ന് ഇന്നത്തെ തിരക്കിൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കണമെങ്കിൽ നല്ല ഉള്ളടക്കമുണ്ടായാലേ മതിയാവുകയുള്ളൂ. ചോദ്യം: മലയാളം സിനിമ കണ്ടിട്ടുണ്ടോ? മറുപടി: തീർച്ചയായും, മലയാളത്തിൽ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. മലയാളികളുടെ ആസ്വാദനക്ഷമത വളരെ ഉയർന്നതാണ്. പ്രിയദർശനെ ഞാൻ ഗുരുസ്ഥാനീയനായാണ് കാണുന്നത്. ചോദ്യം: ഈ സിനിമയുടെ ഒരു സ്ലോഗൻ പോലെ ആയി മാറിയ ഡയലോഗാണ് ഹൗ ഈസ് ദ ജോഷ്, എങ്ങനെ ഉണ്ടായതാണ്? മറുപടി: ഞാൻ തന്നെയാണ് എഴുതിയത്. യഥാർത്ഥത്തിൽ മ്യാൻമർ ആക്രമണത്തിന് ശേഷം ആർമി തന്നെ ഉപയോഗിച്ചതാണത്. സിനിമയ്ക്കത് തികച്ചും അനുയോജ്യമായി. സൈനികരെ പ്രചോദിപ്പിക്കാനായി പറയുന്നതാണ് ആ പ്രയോഗം. എന്നാൽ നായകനായി അഭിനയിച്ച വിക്കി കൌശലിന് ഇതിനോട് ആദ്യം യോജിപ്പുണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു.